ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമുള്ള മാധ്യമമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ധനകാര്യ ബിൽ 2024 ലോക്സഭ ഭേദഗതികളോടെ പാസാക്കി. മെഡിക്കൽ ഇൻഷുറൻസിലെ 18% GST പിൻവലിക്കുന്നത് GST കൌൺസിൽ യോഗം തീരുമാനിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യനിർമ്മാണത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമുള്ള മാധ്യമമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലന്റിലെത്തിയ ശ്രീമതി മുർമു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസിലന്റ് തലസ്ഥാനമായ വെല്ലിംഗ്ടണിലെത്തിയ ശ്രീമതി മുർമുവിനെ റോയൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. ഗവർണർ ജനറൽ സിൻഡി കിറോയുമായും പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായും രാഷ്ട്രപതി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്ന രാഷ്ട്രപതി ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. 2 ദിവസത്തെ ഫിജി സന്ദർശനം പൂർത്തിയാക്കിയാണ് ശ്രീമതി മുർമു ഓക്ലാന്റിലെത്തിയത്. ശനിയാഴ്ച തിമോർ ലെസ്തെയും രാഷ്ട്രപതി സന്ദർശിക്കും. ധനകാര്യ ബിൽ 2024 ലോക്സഭ ഭേദഗതികളോടെ പാസാക്കി. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ ശുപാർശകൾ നടപ്പാക്കുന്നതാണ് ബിൽ. രാജ്യത്തെ നികുതി നിയമങ്ങളും നടപടിക്രമങ്ങളും കൂടുതൽ ലഘൂകരിക്കുന്നതിനും വളർച്ചയും വികസനവും ത്വരിതപ്പെടുത്തുന്നതിനുമാണ് കേന്ദ്ര സർക്കാരിന്റെ നികുതി സമീപനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ GST പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മെഡിക്കൽ ഇൻഷുറൻസിലെ 18% GST പിൻവലിക്കുന്നത് GST കൌൺസിൽ യോഗത്തിലെ തീരുമാനിക്കാനാകൂവെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. 2024-25 വർഷത്തിൽ 7,28,00,000 ആദായ നികുതി റിട്ടേണുകളാണ് കഴിഞ്ഞ മാസം 31 വരെ സമർപ്പിച്ചത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7.5% വർധനയുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ISRO ഇന്ത്യയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ 3-ാമത്തെയും അവസാനത്തെയും പരീക്ഷണ വിക്ഷേപണം നടത്തും. SSLV ഉപയോഗിച്ചായിരിക്കും 175.5 kg ഭാരമുള്ള ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-08 ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലെ സുപ്രധാന നീക്കമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. വിശദാംശങ്ങളിലേക്ക്.
ഓഗസ്റ്റ് വിപ്ലവമെന്നും ക്വിറ്റ് ഇന്ത്യ ദിനം അറിയപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയ്ക്ക് ഡൊമിനിയൻ പദവി നൽകുന്നതിനുള്ള ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബ്രിട്ടീഷുകാർ എന്നേക്കുമായി ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യവുമായി മഹാത്മാഗാന്ധി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമിട്ടത്. 1942 ജൂലൈ 6 മുതൽ 14 വരെ വർധയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി. ഓഗസ്റ്റ് 1 ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയത്തിന് അംഗീകാരം നൽകിയതോടെയാണ് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സൈനിക തലവൻ ജനറൽ വക്കർ ഉസ് സമാൻ ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം. രാജ്യം എത്രയും വേഗം പൂർവ്വസ്ഥിതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കഴിഞ്ഞ കുറച്ചു നാളുകളായി കുറ്റകൃത്യങ്ങൾ നടത്തിവരുന്നവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടേണ്ടി വന്നാൽ അടുത്തുള്ള സൈനിക ക്യാമ്പിൽ അറിയിക്കേണ്ടതാണെന്ന് സൈന്യം അറിയിച്ചു. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇത്തവണ ചന്ദ്രയാൻ 3 ദൌത്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ISRO ശാസ്ത്രജ്ഞർക്കാണ് പുരസ്കാരം നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് രാജ്യം നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം. വിജ്ഞാൻ രത്ന അവാർഡ് IIST മുൻ ഡയറക്ടർ പ്രൊഫസർ ജി പത്മനാഭന് സമ്മാനിക്കും. ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 3-നാണ് വോട്ടെടുപ്പ്. വിജ്ഞാപനം ഈ മാസം 14-ന് പുറത്തിറക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 21 വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ഈ മാസം 22-ന് നടക്കും. 10,000 ലോക്കോമോട്ടീവുകളിൽ കവച് 4.0 സ്ഥാപിക്കാൻ കേന്ദ്ര അനുമതി. ട്രെയിനുകളുടെ വേഗത നിയന്ത്രിക്കാനും അപകടങ്ങൾ തടയാൻ ആവശ്യമെങ്കിൽ ബ്രേക്ക് പ്രയോഗിക്കാനും സാധിക്കുന്ന സംവിധാനമാണ് കവച്. അടുത്ത 2 വർഷത്തിനുള്ളിൽ കവച് സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭ ഉപസമിതി. നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് 1-ാം ഘട്ടം. ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താൽപര്യമുള്ളവർക്ക് അതിനുള്ള സൌകര്യമൊരുക്കും. മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിന് വാടക വീടുകളോ മറ്റ് സൌകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. സ്ഥിരം വീടുകളിലേക്ക് മാറുന്നതിന് മുൻപുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് 2-ാം ഘട്ടത്തിൽ നടപ്പിലാക്കുക. സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ടൌൺഷിപ്പ് പദ്ധതി 3-ാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമെങ്കിൽ വിദഗ്ധ കൌൺസിലർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് സർക്കാർ രൂപം നൽകി. നിലവിൽ 136 കൌൺസിലർമാരുടെ സേവനമാണ് വിവിധ ക്യാമ്പുകളിലായി നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 9-ാം ദിനത്തിൽ നിലമ്പൂരിൽ നിന്ന് 1 മൃതദേഹം കണ്ടെടുത്തു. വയനാട്ടിൽ നിന്ന് 1, നിലമ്പൂരിൽ നിന്ന് 3 ശരീരഭാഗങ്ങളും തിരച്ചിൽ സംഘങ്ങൾ കണ്ടെടുത്തു. ഇതോടെ വയനാട്ടിൽ നിന്ന് 148, നിലമ്പൂരിൽ നിന്ന് 77 എന്നിങ്ങനെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 225. ഇതുവരെ 192 ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. തിരിച്ചറിയാത്ത 46 മൃതദേഹങ്ങളും 180 ശരീരഭാഗങ്ങളും ഇതിനകം സംസ്കരിച്ചു. 59 പേരുടെ മരണത്തിനിടയാക്കിയ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 5 വർഷം തികയുന്നു. 2019 ഓഗസ്റ്റ് 8-നാണ് നിലമ്പൂർ പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻ മലയിടിഞ്ഞ് വൻ ദുരന്തം ഉണ്ടായത്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഒളിമ്പിക് വിശേഷങ്ങളുമായി പാരീസിൽ നിന്ന് ആകാശവാണിക്ക് വേണ്ടി വി ശിവകുമാർ.
പാരീസ് ഒളിമ്പിക്സിൽ ബുധനാഴ്ച നഷ്ടങ്ങളുടെ ദിവസമായിരുന്നു. രാവിലെ തന്നെ ഇന്ത്യൻ കായിക സംഘത്തെ ഞെട്ടിച്ച് ഗുസ്തി ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ വാർത്ത പുറത്തുവന്നു. രാവിലെ 20 കിലോമീറ്റർ മിക്സ്ഡ് റേസ് വാക്ക് നടത്തത്തിൽ ഇന്ത്യക്കാർ വളരെ പിന്നിലായ ശേഷം നടത്തം ഫിനിഷ് ചെയ്തില്ല. ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഹൈജമ്പിൽ ഇറങ്ങിയ സർവേഷ് കുഷാരെ ക്വാളിഫൈ ചെയ്തില്ല. അന്നുറാണി ജാവലിൻ മത്സരത്തിൽ ക്വാളിഫൈ ചെയ്തില്ല. 100 മീറ്റർ ഹെർഡിൽസിൽ ഓടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ ജ്യോതി യെറാജി റെപ്പച്ചാജ് റൌണ്ടിൽ ഒന്നുകൂടി ഫൈനലിലെത്താൻ ശ്രമിക്കും. ട്രിപ്പിൾ ജംപിൽ പ്രവീൺ ചിത്രവേൽ, അബ്ദുള്ള അബൂബക്കർ എന്നിവരും ക്വാളിഫൈ ചെയ്തില്ല. മീര ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 4-ാം സ്ഥാനത്തെത്തി. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അവിനാശ് സാബ്ലെ ക്വാളിഫൈ ചെയ്യാതെ പുറത്തായി. ഗുസ്തിയിൽ 53 കിലോ കാറ്റഗറിയിൽ അന്തിം 10-0 തോറ്റു. വനിതകളുടെ ഗോൾഫിന്റെ 2-ാം റൌണ്ട് ഇന്ന് നടക്കും. ഗുസ്തിയിൽ അമനും അൻഷുവും ഇന്ത്യയ്ക്ക് വേണ്ടി ഇറങ്ങും. ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ സ്പെയിനിനെ നേരിടും.
പാരീസ് ഒളിമ്പിക്സ് ഫൈനലിൽ അയോഗ്യയായതിനു പിന്നാലെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇനി പോരാടാനുള്ള കരുത്തില്ല എന്ന വികാരഭരിതമായ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് വിനേഷ് തന്റെ വിരമിക്കൽ ലോകത്തെ അറിയിച്ചത്. അതേസമയം അയോഗ്യതയ്ക്കെതിരെ വിനേഷ് ഫോഗട്ട് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകി. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നൽകണമെന്നും വിനേഷ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗിനെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതായി ലോക്സഭയിൽ സ്വമേധയാ നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ജമ്മുകശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിലയിരുത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, എസ് എസ് സന്ധു എന്നിവർ ഇന്ന് ജമ്മുകശ്മീർ സന്ദർശിക്കും. ശനിയാഴ്ച വരെയാണ് സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്ര നിർമ്മാണത്തിനും സാമൂഹിക പരിവർത്തനത്തിനുമുള്ള മാധ്യമമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ധനകാര്യ ബിൽ 2024 ലോക്സഭ ഭേദഗതികളോടെ പാസാക്കി. മെഡിക്കൽ ഇൻഷുറൻസിലെ 18% GST പിൻവലിക്കുന്നത് GST കൌൺസിൽ യോഗം തീരുമാനിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ബംഗ്ലാദേശിൽ നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.